മഹത്വം നമുക്ക് വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായത്തിൽ നിന്ന് ഒരു വചനം ശ്രദ്ധിക്കാം. വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം അതിന്റെ 17-ാമത്തെ വചനം, അത് ഇങ്ങനെയാണ്: അവനെ കണ്ടിട്ട് ഞാൻ ഉറച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലം കൈ എന്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യം അന്തിനും ജീവനുള്ളവനും ആകുന്നു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യം അന്തിനും ജീവനുള്ളവനും ആകുന്നു. നമുക്ക് ഈ പശ്ചാത്തലം അറിയാം. യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിൽ അവിടേക്ക് നാട് കടത്തപ്പെട്ടപ്പോ തനിക്കുണ്ടായ ദർശനം ഇതുപോലെ. ഒരു ദിവസം കർത്തൃ ദിവസത്തിൽ താന് ആത്മാവിലായിരുന്നപ്പോൾ താനെ കണ്ട ഒരു ദർശനം. അവിടെ ഇതാ 7 പൊന്നിലവിളക്കുകളുടെ മധ്യത്തില് മാറത്ത് പൊൻകച്ചകെട്ടിയവനായിട്ട് വലിയവനായ കർത്താവ് ഉലാവിക്കൊണ്ടിരിക്കും. ഉലാവിക്കൊണ്ടിരുന്നപ്പോ അവനെ കണ്ടിട്ട് അവന്റെ ആ ദർശനം യോഹന്നാൻ ഉണ്ടായപ്പോ യോഹന്നാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അപ്പോൾ കർത്താവിന്റെ ചെയ്തു, അവൻ വലം കൈ എന്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു എന്ന് അരുളി ചെയ്യും. നോക്കുക, കർത്താവ് യോഹന്നാന്റെ മേലെ തന്റെ വലങ്കരം വെച്ചിട്ട് പറഞ്ഞ വചനമെന്ന് പറയുന്നത് ഭയപ്പെടേണ്ട എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമുക്കും ഇന്ന് രാവിലെ എത്രയും ആവശ്യമായിട്ടുള്ള ഒരു വചനം ഭയപ്പെടേണ്ട എന്നുള്ള വചനമാണ്. ഭയപ്പെടേണ്ട. കർത്താവായ യേശു ക്രിസ്തു, നമുക്കറിയാം, നമുക്കൊക്കെ പല വാക്കുകളോട് പ്രത്യേകതയുണ്ട്. ചില വാക്കുകൾ നമ്മൾ ആവർത്തിച്ച് പറയാറുണ്ട്. കർത്താവായ യേശു ക്രിസ്തു ആ നിലയിൽ ആവർത്തിച്ച് വന്ന, തന്റെ വായിൽ നിന്ന് വന്ന 2 വചനങ്ങൾ നമ്മൾ പലപ്പോഴും സുവിശേഷങ്ങളിൽ കാണുന്നുണ്ട്. താന് ഓ ശിഷ്യന്മാരെ അക്കരയ്ക്ക് പറഞ്ഞു വിട്ടിട്ട് താന് പ്രാർത്ഥിപ്പാനായിട്ട് തനിച്ച മലമേലായിരുന്നു. ശിഷ്യന്മാരെന്ത് ചെയ്തു? അവര് തണ്ട് വലിച്ച് ആകെ കുഴങ്ങി. തടാകത്തിലെ വലിയ കാറ്റും കോളും ഉണ്ടായി. അവര് 3 യാമങ്ങളിൽ ആ നിലയിൽ കഷ്ടപ്പെട്ടു. 4 യാമത്തിൽ അവര് പിന്നെയും തണ്ട് വലിച്ച് കുഴയുമ്പോ കർത്താവ് അവരുടെ അടുത്തേക്ക് ചെന്നു. ആദ്യമായിട്ട് പറഞ്ഞ വചനം ഭയപ്പെടണ്ട എന്നുള്ളതായിരുന്നു. കർത്താവ് അവർക്ക് കർത്താവിന്റെ പുനരുദ്ധാനത്തിന് ശേഷം പ്രത്യക്ഷപ്പെടുന്ന ഓരോ സന്ദർഭങ്ങളിലും അവരെ ആദ്യം ധൈര്യപ്പെടുത്തുന്നത് ഭയപ്പെടണ്ട എന്ന് പറഞ്ഞായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ഒരു വചനം ഭയപ്പെടണ്ട എന്നുള്ള വചനമാണ്. അതുപോലെ തന്നെ താൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച മറ്റൊരു വചനം എന്ന് പറയുന്നത് അനുഗമിക്ക, അനുഗമിക്ക എന്നുള്ള വചനമാണ്. എന്നെ അനുഗമിക്ക. സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് ആരെയെങ്കിലും കണ്ടാൽ എന്നെ അനുഗമിക്ക എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ താൻ ഉപയോഗിക്കുന്ന ഒരു വചനമാണ് ഭയപ്പെടേണ്ട എന്നുള്ള വചനം. പ്രിയമുള്ളവരെ, നമുക്ക് ഈ 2 കാര്യങ്ങളെ ചേർത്ത് ചിന്തിച്ചാൽ, കർത്താവിനെ നമ്മൾ അനുഗമിക്കുന്നവരാണെങ്കിൽ നമുക്ക് ഭയപ്പെടാനൊന്നുമില്ല. കർത്താവിനെ അനുഗമിക്കുക, ഭയപ്പെടാനൊന്നുമില്ല. ഇന്ന് നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് കർത്താവിനെ അനുഗമിച്ചാൽ ഒത്തിരി കാര്യങ്ങൾ ഭയപ്പെടാനുണ്ടെന്ന്. എന്നാൽ ഇവിടെ എന്താ പറയുന്നത്? കർത്താവ്, അതും മരിച്ചുയർത്തവനായ കർത്താവ്, അവിടുന്ന് വീണ്ടും യോഹന്നാനെ പ്രത്യക്ഷപ്പെട്ടപ്പോഴും തന്റെ വൊക്കാബുലറി ഒന്നും മാറിയില്ല, തന്റെ പ്രയോഗങ്ങളൊന്നും മാറിയില്ല. താനെ ഭൂമിയിലെ പരിശുശ്രൂഷാകാലത്തെ ശിഷ്യന്മാരോട് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച അതേ വചനം തന്നെ, അതാ പുനരുദ്ധാന ശരീരത്തോടുകൂടെ കർത്താവ് വന്നപ്പോഴും യോഹന്നാൻ അപ്പോസ്തലന് പ്രത്യക്ഷപ്പെട്ടപ്പോ അതേ വചനം ആവർത്തിക്കുന്നു, ഭയപ്പെടണ്ട. നമുക്കും പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണ് നമ്മളെങ്കിൽ, നമുക്കും ജീവിതത്തിന്റെ ഓരോ പ്രതിസന്ധിയുടെ ഘട്ടത്തിലും ജീവിതത്തിന്റെ ഓരോ നാൾക്കവലകളിലും എങ്ങോട്ട് പോകണം, വഴി എന്താണെന്ന് അറിഞ്ഞുകൂടാതെ നിൽക്കുന്ന സമയങ്ങളിലും നമ്മള് കർത്താവിനായിട്ട് നമുക്കൊരു കാതുണ്ടെങ്കിൽ നമുക്ക് കർത്താവിന്റെ ഈ സ്വരം കേൾക്കാനായിട്ട് കഴിയും. നീ എന്നെ അനുഗമിക്കുന്നവരാണോ? ഭയപ്പെടണ്ട. നോക്കുക, യോഹന്നാൻ അപ്പോസ്തലനോട് ഈ കാര്യം പറയുമ്പോൾ എത്രയും ഭയപ്പെട്ടു പോകാവുന്ന ഒരു സാഹചര്യത്തിലാണ് യോഹന്നാൻ. കർത്താവിന്റെ ശിഷ്യന്മാരിലെ മറ്റുള്ളവരൊക്കെയും രക്തസാക്ഷികളായി തീർന്നിരിക്കുന്നു. ഞാൻ ഒരുവൻ മാത്രം അവശേഷിച്ചിരിക്കുന്നു എന്ന ഇയ്യോബിന്റെ പുസ്തകത്തില് തന്റെ ആ നിലയിലുള്ള വേലക്കാരി വന്ന് പറയുമ്പോൾ ആവർത്തിക്കുന്ന വചനം പോലെ ഇതാ യോഹന്നാൻ ഒരുവൻ മാത്രം അവശേഷിച്ചിരിക്കുന്നു ആ നിലയിലെ രക്തസാക്ഷിയാകാൻ. തന്നെ നാട് കടത്തി പത്മോസ് എന്ന ദ്വീപിൽ ഒന്നും ചുറ്റുപാടും ഒന്നും പ്രതീക്ഷയ്ക്ക് വകയില്ലാതിരിക്കുന്ന ആ സമയത്തും കർത്താവിന്റെ ഒരു ദർശനം ഉണ്ടായപ്പോൾ അവൻ മുഴക്കാലിലെ വീണ് മരിച്ചവനെ പോലും നിലത്ത് വീണപ്പോ കർത്താവ് അവനെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, ഭയപ്പെടണ്ട. പ്രിയമുള്ളവരെ,
നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലും നമുക്ക് ചുറ്റും ഭയപ്പെടാനായിട്ടുള്ള ഒത്തിരി സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും പ്രതീക്ഷിക്കാനായിട്ട് ഒന്നും വകയില്ലാതെയാണ് നമ്മുടെ ചുറ്റുപാടുകൾ കാണുന്നതെങ്കിലും നമുക്ക് ഈ വചനത്തോടുള്ള ബന്ധത്തിൽ ധൈര്യമായിട്ട് പറയാം, എന്റെ കർത്താവ് ഇന്ന് രാവിലെ എന്നോട് പറയുന്നത് ഭയപ്പെടണ്ട എന്നാണ്. നമ്മുടെ കുടുംബത്തിന്റെ സാഹചര്യങ്ങൾ, കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ, ഓ ഒരു തൊഴിലിനെ കുറിച്ചുള്ള ചിന്തകൾ, ഭാവിയെ കുറിച്ചുള്ള ആശങ്കകൾ, ഇതിന്റെയൊക്കെ മധ്യത്തില് നമ്മൾ മനുഷ്യരെന്നുള്ള നിലയില് ഓ ചുറ്റുപാടും നോക്കുമ്പോ കറുത്തിരുണ്ട് കാര്യങ്ങളാകെ ഒരു പ്രതീക്ഷയുടെ ആ നിലയിൽ ഒരു വെള്ളിക്കീറ് പോലും ഇല്ലാത്ത ആ കറുത്തിരുണ്ട് ആകാശം കാണുമ്പോ സഹോദര സഹോദരി നീ ഞാനും നിരാശപ്പെട്ടു പോകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ കർത്താവിനെ അനുഗമിക്കുന്നവരാണെങ്കിൽ കർത്താവിന് പറയാനുള്ളത് ഭയപ്പെടണ്ട എന്നുള്ളതാണ്. നോക്കുക അവിടെ പറയുന്നു, ഞാന് ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. കർത്താവായ യേശു ക്രിസ്തു താൻ ദൈവമാണ് നമുക്കറിയാം. അവിടുന്ന് ആദ്യനാണ്, അതായത് തനിക്ക് ആദ്യമില്ല, താൻ അന്ത്യനാണ് അഥവാ തനിക്ക് അന്ത്യമില്ല, അവിടുന്ന് ജീവനുള്ളവനാണ്. മൂന്ന് കാലഘട്ടത്തെ ചേർത്ത് പറയുകയാണ്. ഓ ഭൂതകാലത്തില് താൻ ആദ്യനാണ്, ഓ ഭാവി കാലത്തിൽ താൻ അന്ത്യനാണ്, ഇപ്പോഴോ വർത്തമാനകാലത്തിൽ താൻ ജീവനുള്ളവനുമാകുന്നു. പ്രിയമുള്ളവരെ, ഇത് ദൈവത്തിന്റെ ആ സ്വഭാവത്തിലേക്ക്, ദൈവത്തിന്റെ ആ രീതിയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു വാക്യമെന്നുള്ള നിലയിൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്നാൽ സഹോദര സഹോദരി, ഇന്ന് നിന്റെ പ്രശ്നത്തോടുള്ള ബന്ധത്തില് നിനക്ക് ഈ വചനത്തെ ഒരു പുതിയ വെളിച്ചത്തിൽ കാണാനൊക്കുമോ? എന്റെ ജീവിതത്തിന്റെ പ്രശ്നത്തിന്റെ മധ്യത്തിൽ അവിടുന്ന് ആദ്യനാണ്, അവിടുന്ന് അന്ത്യനാണ്, അതിനൊക്കെ ഉപരി അവിടുന്ന് ജീവനുള്ളവനാണ്. നോക്കുക, നമ്മൾ പലപ്പോഴും പ്രശ്നത്തെ അതിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് കാണുന്നത്. ഓ പ്രയാസങ്ങളെ അതിന്റെ ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് കാണുന്നത്. പക്ഷെ അതിന്റെ തുടക്കം അറിയാവുന്ന ഒരുവനുണ്ട്, ആദ്യം അവിടുന്ന് അവിടെയുണ്ട്. അതുപോലെ തന്നെ ഈ പ്രശ്നം എങ്ങനെയായിത്തീരും, എങ്ങനെ ചെന്ന് അവസാനിക്കും, നമുക്കറിഞ്ഞുകൂടാ. പക്ഷെ നമുക്ക് ഒരു കാര്യം ഉറപ്പാക്കാൻ കഴിയും, അവിടുന്ന് അന്ത്യനാണ്. ഓ ഇന്നോ ഇന്ന് ഈ പ്രശ്നങ്ങളിൽ എങ്ങനെയാണ് ഞാൻ കടന്നു പോകുക, എനിക്കത് അറിഞ്ഞുകൂടാ. പക്ഷെ നമുക്കൊരു കാര്യം ഉറപ്പിക്കാനൊക്കും, എന്റെ കർത്താവ് ജീവനുള്ളവനാണ്, ഈ പ്രശ്നത്തിന് മേൽ പരമാധികാരിയായിട്ട് താന് വാഴുന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് കഴിയും. നോക്കുക, ദൈവത്തെ സംബന്ധിച്ച് ദൈവം ആദ്യനാണ്, അന്ത്യനാണ്, ജീവനുള്ളവനാണ്, ഇതെല്ലാം ശരിയാണെങ്കിലും സഹോദര സഹോദരി, നമ്മുടെ ഈ പ്രത്യേക കാലഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ എന്റെയും നിന്റെയും ഈ പ്രത്യേക പ്രശ്നത്തോടുള്ള ബന്ധത്തിൽ നമുക്കതിനെ കൊണ്ടുവന്ന് ഈ നിലയിൽ കാണാം, എന്റെ ഈ പ്രശ്നത്തിൽ ദൈവം അറിയാതെ ഒന്നും സംഭവിച്ചിട്ടില്ല, അതിന്റെ തുടക്കം അവിടത്തേക്ക് അറിയാം. അതുപോലെ ഈ പ്രശ്നത്തിന്റെ അവസാനം എങ്ങനെയായിരിക്കുമെന്ന് എനിക്കറിഞ്ഞുകൂടാ, എന്റെ പ്രിയപ്പെട്ടവർക്ക് അറിഞ്ഞുകൂടാ, ലോകത്തിൽ ഒരു മനുഷ്യനും അറിഞ്ഞുകൂടാ. പക്ഷേ എന്റെ മരിച്ചു ഉയർത്തവനായ കർത്താവ് അവിടത്തേക്ക് അതിന്റെ അന്ത്യമറിയാം. നോക്കുക, ആദ്യം അന്ത്യവും മാത്രം അറിയുന്നവനായിട്ടല്ല കർത്താവ് നിൽക്കുന്നത്, മറിച്ച് ഇന്ന് ഈ പ്രശ്നത്തിൽ നിന്നോടൊപ്പം ജീവനുള്ളവൻ അവൻ നിൽപ്പുണ്ട്. നോക്കുക, ആ കർത്താവ് പറയുന്ന കാര്യം നോക്കുക, ഞാൻ മരിച്ചവനായിരുന്നു, ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ഈ മരണത്തിന്റെ ഈ ശക്തികളെ വെന്ന് ഉയർത്തെഴുന്നേറ്റ, അതിനെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവാണ് പറയുന്നത് ഞാൻ ജീവനുള്ളവനാണ്. നമുക്ക് ഈ കാര്യത്തെ ഈ നിലയിൽ കാണാമോ? സഹോദരന്മാരെ സഹോദരിമാരെ കുഞ്ഞുങ്ങളെ, നാം ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും നമുക്ക് പിടികിട്ടാത്ത അല്ലെങ്കിൽ ഒരു സമസ്യയായിട്ട് തോന്നുന്ന ഒരു കാര്യത്തിന്റെ മുമ്പാകെ കുഴഞ്ഞു നിൽക്കുകയാണോ? ഇതെങ്ങനെയായിത്തീരും? ഇതെവിടെ ചെന്ന് അവസാനിക്കും? ഇതിന്റെ തുടക്കം എങ്ങനെയാണ്? എങ്ങനെയായിരുന്നു തുടക്കം? ഏതിലൂടെയൊക്കെയാണ് ഞാൻ ഇനി കടന്നു പോകേണ്ടത്? ഇതിനെക്കുറിച്ച് ഭാരത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ സഹോദര, നീ ഇതൊരു വാഗ്ദാന വചനമായിട്ട് ഇന്നെടുക്കുക. ഞാൻ അന്ത്യനാണ്, ഞാൻ ജീവനുള്ളവനാണ്. നമ്മുടെ ഈ പ്രശ്നത്തെ അവിടത്തേക്ക് അറിയാം, അതിന്റെ തുടക്കം അവിടത്തേക്ക് അറിയാം, അതിന്റെ അന്ത്യം അവിടത്തേക്ക് അറിയാം. ഈ പ്രശ്നത്തിന്റെ മേൽ അവിടുന്ന് ജീവനുള്ളവനായിട്ട് നിൽക്കുന്നു. നോക്കുക, അവിടെ നാം കാണുന്നത് ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു, ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ഈ വലിയ വലിയ നിരാശയില് ഓ വലിയ ഭാരത്തില് അവനെ മരിച്ചവനെ പോലെ ഒരു ശക്തിയും ഇല്ലാതെ താഴെ വീണ് കിടക്കുമ്പോ കർത്താവ് അവനോട് പറയുന്നത് എന്താ? അവനെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താ? ഭയപ്പെടണ്ട എന്ന സാന്ത്വന വചനം പറഞ്ഞതിന് ശേഷം കർത്താവ് അവനെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താ? ഭയപ്പെടണ്ട, ഞാൻ. നോക്കുക, തന്നെ തന്നെ കാണിക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതിന്റെ അടുത്ത വചനം, ഞാൻ മരിച്ചവരായിരുന്നു, ഇതാ എന്നാൽ ഇതാ നോക്കുക, ബിഹോൾ ജനന്നേക്ക് ജീവിച്ചിരിക്കുന്നു. ഈ പ്രശ്നത്തിന്റെ മധ്യത്തിൽ, ഈ കാര്യങ്ങളുടെ മധ്യത്തിൽ കർത്താവ് തന്നെ തന്നെ നമുക്ക് കാണിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോസ്തലനായ യോഹന്നാൻ കർത്താവിനെ ആ നിലയിൽ കണ്ടു. അങ്ങനെ കർത്താവിന്റെ ഒരു ദർശനം തനിക്ക് ഉണ്ടായി. അതിന്റെ മുകളിലുള്ള വചനങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക. അതിന്റെ 13 മുതൽ ഉള്ള വചനങ്ങളിലാണ്, തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ, അതാ അവിടെ മുതലാണ് കർത്താവിന്റെ ഒരു ദർശനം, കർത്താവിനെ കുറിച്ചുള്ള ഒരു കാഴ്ച യോഹന്നാൻ അപ്പോസ്തലന് ലഭിക്കുന്നത്. എന്താ കർത്താവിന്റെ ആ കാഴ്ച? എങ്ങനെയാണ് കർത്താവിന്റെ ആ ഗംഭീരമായ ആ വെളിപ്പാട് എങ്ങനെയാണ്? അവിടുന്ന് നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായിട്ട് ആണ് നിൽക്കുന്നത്. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തതും, കാൽ ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവും, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു. അവന്റെ വലം കൈയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയായിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലം കൈ എന്റെ മേൽ വെച്ചു, ഭയപ്പെടണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു എന്ന് അരുളി ചെയ്തു. പ്രിയമുള്ളവരെ, യോഹന്നാൻ അപ്പോസ്തലൻ തന്റെ ജീവിതത്തില് എന്ത് ചെയ്തവനാണ്? കർത്താവായ യേശു ക്രിസ്തു ജീവിച്ചിരുന്നപ്പോ കർത്താവിനോട് വളരെ അടുത്ത് സഞ്ചരിച്ചിരുന്ന 3 പേരുണ്ട്, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. ആ നിലയില് കർത്താവിനോട് ചേർന്ന് ആ അകത്തെ വൃത്തത്തില് കഴിഞ്ഞിരുന്ന യോഹന്നാന് യേശുവിനെ വളരെ അടുത്ത് പരിചയപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമോ? ഓ, അന്ത്യത്താഴത്തിന്റെ സമയത്തെ കുറിച്ച് യോഹന്നാൻ തന്നെ ചിത്രീകരിക്കുന്ന യോഹന്നാന്റെ സുവിശേഷത്തിലെ കാര്യം നമുക്കറിയാം. എല്ലാവരും അന്ന് പരിഭ്രാന്ത ചിത്തരായി. കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ ഒരുവൻ, ഈ ഇരിക്കുന്നവരിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പരിഭ്രമിച്ചു. ഞാനോ എന്ന് ചോദിക്കുകയും മറ്റൊരാളെ സംശയിക്കുകയും ചെയ്യുന്ന ആ നിരാശയുടെയും സംശയത്തിന്റെയും ഘട്ടത്തിലും, ഇതാ ഒരു ശിഷ്യൻ യേശുവിന്റെ പാറോട് ചാരിയിരിക്കുന്നു. അത് മറ്റാരുമല്ല, യോഹന്നാൻ അപ്പോസ്തലനാണ്. ഈ യോഹന്നാനാണ്, ഈ അങ്ങനെയുള്ള യോഹന്നാനാണ് യേശുവുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്ന, യേശുവിന്റെ മാറോട് ചാരിയിരിക്കത്തക്ക സ്വാതന്ത്ര്യമുണ്ടായിരുന്ന യോഹന്നാൻ ഇന്നിതാ പത്മോസ് ദ്വീപിൽ വെച്ച് ദൈവത്തിന്റെ ഒരു ദർശനമുണ്ടായപ്പോൾ, കർത്താവിന്റെ ഒരു വെളിപ്പാടുണ്ടായപ്പോൾ, ഓ, ഓടിച്ചെന്ന് കർത്താവിന്റെ മാറിൽ ചാരാനായിട്ട് തനിക്ക് കഴിയുന്നില്ല. ആ വലിയ ദർശനത്തിന് മുമ്പാകെ താന് മരിച്ചവനെ പോലെ വീഴുകയാണ്. ആ ദർശനം എത്ര വലിയൊരു ദർശനമാണ്! നമുക്ക് അതിന്റെ ഓരോ കാര്യങ്ങളായിട്ട് വളരെ വേഗത്തിൽ ചിന്തിക്കാം. അവിടുന്ന് എങ്ങനെയാണ്? അവിടുന്ന് നിലയങ്കി ധരിച്ചവനായിട്ടാണ് അവിടെ കാണുന്നത്. നിലയങ്കി ധരിക്കുക എന്ന് പറയുമ്പോ അത് തീർച്ചയായിട്ടും അത് കർത്താവിന്റെ പൗരോഹിത്യത്തെ കാണിക്കുന്ന ഒരു കാര്യമാണ്. പഴയ നിയമത്തിൽ നമുക്കറിയാം, പുരോഹിതൻ ആ നിലയിലുള്ള അങ്കി ധരിച്ചവനായിട്ടാണ് ശുശ്രൂഷ ചെയ്യേണ്ടത്. ഇവിടെ ഇതാ കർത്താവായ യേശു ക്രിസ്തു ഒരു നിലയങ്കി ധരിച്ചിട്ടുണ്ട്. പ്രിയ സഹോദര സഹോദരി, നമ്മളെ സംബന്ധിച്ചിടത്തോളം കർത്താവ് എന്താണ്? അവിടുന്ന് മഹാപുരോഹിതനാണ്. എബ്രായ ലേഖനകാരൻ ഒരിക്കലും പറഞ്ഞു, എബ്രായ ലേഖനകാരൻ എന്തേ കണ്ടിട്ടുള്ളൂ, മനുഷ്യരായ മഹാപുരോഹിതന്മാരെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് എബ്രായ ലേഖനകാരൻ അതിന്റെ എബ്രായ ലേഖനത്തിന്റെ 7-ാം അധ്യായത്തില് അതിന്റെ 26 മുതലുള്ള വചനങ്ങളില് താൻ ഒരു ആഗ്രഹം പറയുകയാണ്, നമുക്ക് ഇങ്ങനെയുള്ള മഹാപുരോഹിതനാണ് വേണ്ടത്. തമ്മി വഴക്കും ബഹളവും അങ്ങനെയൊക്കെയുള്ള ഒത്തിരി മനുഷ്യരായ മഹാപുരോഹിതന്മാരെ കണ്ട് മടുത്തപ്പം ഇതാ എബ്രായ ലേഖനകാരൻ പറയുന്നു, നമുക്കൊരു മഹാപുരോഹിതൻ ഉണ്ടെങ്കിൽ അത് ഈ മട്ടിൽ വേണം എന്ന് പറഞ്ഞിട്ട് താനെ വിശദീകരിക്കുകയാണ്. ഏത് മട്ടിൽ? പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ തന്നെ. നോക്കുക, കർത്താവായ യേശു ക്രിസ്തുവിനെ അല്ലാതെ വേറൊരു മഹാപുരോഹിതൻ ഈ നിലയിലില്ല. അവിടുന്ന് പവിത്രനാണ്, നിർദോഷനാണ്, നിർമ്മലനാണ്, പാപികളോട് വേർവിട്ടവനാണ്, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവനാണ്. ഇങ്ങനെയുള്ള ഒരു മഹാപുരോഹിതൻ പ്രിയമുള്ളവരെ പഴയ നിയമകാലത്തെ ഇസ്രായേലിന് ലഭിച്ചില്ല. അതുകൊണ്ട് അവരൊരാഗ്രഹം പറഞ്ഞു, നമുക്കൊരു മഹാപുരോഹിതൻ ലഭിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ വേണമായിരുന്നു എന്ന് അവരാഗ്രഹിച്ചു. പക്ഷേ അവരുടെ ആഗ്രഹം നമുക്കാണ് സഫലമായി തീർന്നത്. നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. ആരാണ് അവിടുന്ന്? അവിടുന്ന് പവിത്രനാണ്, നിർദോഷനാണ്, നിർമ്മലനാണ്, പാപികളോട് വേറിട്ടവനാണ്, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവനാണ്. മാത്രമല്ല അതിന്റെ നാലാമധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ, എബ്രായലേഖന നാലാമധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ അതിന് മറ്റൊരു ക്വാളിറ്റിയിലൂടെ ആ പുരോഹിതന്റെ ക്വാളിറ്റി നമ്മൾ കാണാനായിട്ട് കഴിയും. നാലാമധ്യായം അതിന്റെ 15 വചനം, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. താന് നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടെങ്കിലും ഒന്നിലും പാപം ചെയ്തില്ല. നോക്കുക പ്രിയമുള്ളവരെ, ആ 15 വചനം യഥാർത്ഥത്തിൽ അങ്ങനെയാണ്. എന്താണ് ഈ മഹാപുരോഹിതൻ? പവിത്രൻ, നിർമ്മലൻ, നിർദോഷൻ, പാപികളോട് വേറുവിട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതൻ. അങ്ങനെ മാത്രമാണോ? അങ്ങനെ മാത്രമാണെങ്കിൽ എനിക്കും നിനക്കും കർത്താവുമായിട്ട് കുറച്ച് താതാല്യം പ്രാപിക്കാനായിട്ട് കഴിയാതെ പോയേനെ. എന്നാൽ കർത്താവ് എന്താണ്? അതിനപ്പുറത്ത് ഒരു പടിയോടെ നമ്മളെപ്പോലെ ഈ ജഡത്തിൽ വന്ന് നമ്മൾ കടന്നുപോയ അതേ പരീക്ഷകളിലൂടെയൊക്കെ കടന്നുപോയി എങ്കിലും താൻ പാപം ചെയ്യാതെ വിശുദ്ധനായിട്ട് ജീവിച്ചു. ഇങ്ങനെയുള്ള ഒരു മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത്. സഹോദര സഹോദരി, ഇന്ന് നീ വിശ്വാസത്തിന്റെ കണ്ണു തുറന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒരു ദർശനം നിനക്കുണ്ടാകുമോ? അവിടുന്ന് തന്നെ നമുക്കൊരു മഹാപുരോഹിതനായിട്ട്, നിലയങ്കി ധരിച്ചവനായിട്ട് നമുക്ക് കാണാൻ കഴിയും. ആ നിലയങ്കി നമ്മെ ഒത്തിരി കാര്യങ്ങൾ ഓർപ്പിക്കും. അവിടുന്ന് ഒരു മഹാപുരോഹിതനാണെന്ന് ഓർപ്പിക്കും. അതുപോലെ തന്നെ അവിടുന്ന് പവിത്രനും നിർമ്മലനും നിർദോഷനും ഓ സ്വർഗത്തെക്കാൾ ഉന്നതനുമാണെന്ന് ഓർപ്പിക്കും. ഒപ്പം തന്നെ നമുക്ക് തുല്യമായിട്ട് എല്ലാത്തിലും പരീക്ഷിക്കപ്പെട്ടെങ്കിലും പാപം ചെയ്യാതെ നമുക്കൊരു മുന്നോടിയായിട്ട് കടന്നുപോയവനാണെന്നും ഉള്ള കാര്യം ഈ സത്യങ്ങൾ മുഴുവൻ പ്രഘോഷിക്കുന്ന ഒരു ചെറിയ പ്രയോഗമാണ് നിലയങ്കി ധരിച്ചു എന്ന് പറയുന്ന കാര്യം. നോക്കുക, നമുക്ക് വളരെ വേഗത്തിൽ യോഹന്നാൻ കണ്ട ആ ദർശനത്തിലെ കർത്താവിനെ, കർത്താവിന്റെ പ്രത്യേകതകളെ നമുക്കൊന്ന് നോക്കാം. അടുത്ത് നമ്മൾ കാണുന്നത് എന്താ? അവിടുന്ന് മാറത്ത് പൊൻകച്ച കെട്ടിയവനായിട്ടാണ് നിൽക്കുന്നത്. മാറത്ത് പൊൻകച്ച, അതെന്തിനെ കാണിക്കുന്നത്? യെശയ്യാവിന്റെ പുസ്തകം. യെശയ്യാവിന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ മാറത്ത് പൊൻകച്ച കെട്ടിയതിനെ കുറിച്ച് നാം അവിടെ ഒരു വചനം കാണുന്നുണ്ട്. അതിന്റെ 11 യെശയ്യാവിന്റെ പുസ്തകം, അതിന്റെ 11 5 വചനം നോക്കുക. നീതി അവന്റെ നടുക്കെട്ടും വിശ്വസ്തത അവന്റെ അരക്കച്ചയുമായിരിക്കും. കർത്താവ് പൊൻകച്ച കെട്ടിയവനായിട്ടിരിക്കുമ്പോ ഈ പൊൻകച്ച എന്തിനെ കാണിക്കുന്നു? അത് നീതിയെയും വിശ്വസ്തതയെയുമാണ് കാണിക്കുന്നത്. നീതി, റൈറ്റസ്നസ് ആൻഡ് ഫെയ്ത്ത്ഫുൾനെസ്, നീതിയും വിശ്വസ്തതയും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവിടുന്ന് ആരാണ്? നീതിമാനാണ്. അതുപോലെ തന്നെ അവിടുന്ന് വിശ്വസ്തരുമാണ്. നീതിയും വിശ്വസ്തതയുടെയും ആ കച്ച കെട്ടിയവനായിട്ട് കർത്താവിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ വചനം വായിക്കുമ്പോൾ നമ്മൾ വളരെ വേഗത്തിൽ യോഹന്നാന്റെ 1 ഒരു വചനം, വിശ്വസ്തതയും നീതിയും. ഓ, വിശ്വസ്തതയും നീതിയും ഈ രണ്ട് കാര്യങ്ങളെ ചേർത്ത് 1 നമ്മളൊരു വചനം കാണുന്നുണ്ടല്ലോ. 1 യോഹന്നാൻ 1 അതിന്റെ 9 വാക്യം, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. നോക്കുക, റൈറ്റ്വസ്, അതുപോലെ തന്നെ ഫെയ്ത്ത്ഫുൾ, ഈ രണ്ട് കാര്യങ്ങൾ അവിടെ വരും. കർത്താവായ യേശു ക്രിസ്തു മാർത്ത് പൊൻകച്ച കെട്ടിയവനായിട്ട് യോഹന്നാൻ കാണുമ്പോ ആ മാർത്തെ പൊൻകച്ച എന്ന് പറയുന്നത് വിശ്വസ്തതയെയും നീതിയെയും ആണ് കാണിക്കുന്നത് എന്ന് പറയുമ്പോ നമുക്ക് അതിന്റെ അപ്പുറത്ത് ഒരു പടിയൂടെ കടന്ന് നമുക്ക് പറയാൻ കഴിയും ഈ വിശ്വസ്തതയും നീതിയും എന്തിനു വേണ്ടിയാണ്. ഞാന് അബോധപൂർവമോ അല്ലെങ്കിൽ ബോധപൂർവമോ ഓ ദൈവസന്നിധിയിൽ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാപം ചെന്ന് ഏറ്റുപറഞ്ഞാൽ അവിടുന്ന് അത് ക്ഷമിക്കുകയും എന്നെ വീണ്ടും ശുദ്ധീകരിക്കുകയും എന്റെ സകല അനീതിയും പോക്കുകയും ചെയ്യും എന്നുള്ളതിനെയാണ് ആ പൊൻകച്ച കാണിക്കുന്നത്. എന്താണ്? ഓ, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഓ, നമ്മുടെ പാപങ്ങളെ പോക്കുക. ഏതാ? ആദ്യം നമ്മള് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി ക്രൂശിനെ കുറിച്ചുള്ള ഒരു ദർശനം കണ്ട് അപ്പോൾ കടന്നു വരുമ്പോ ആദ്യമുണ്ടാകുന്ന ആ കഴികളിനെ കുറിച്ചല്ല പറഞ്ഞത്. പിന്നീട് നമ്മുടെ നടപ്പിൽ പ്രായോഗികമായ പോക്കിൽ 1 1 ആദ്യത്തെ വചനങ്ങൾ ആ നിലയിലുള്ള കാര്യങ്ങളാണല്ലോ പറയുന്നത്. അങ്ങനെ കൂട്ടായ്മയെ കുറിച്ചും ഒന്നിച്ചു പോകുന്നതിനെ കുറിച്ചും അങ്ങനെയുള്ള പോക്കിൽ എവിടെയെങ്കിലും നമുക്ക് പാപം ഉണ്ടെങ്കിൽ ഇതാ നീ ഞാനും എന്താ കാണേണ്ടത്? കർത്താവിന്റെ പൊൻകച്ചയെ ഒന്ന് കാണണം. ആ പൊൻകച്ച എന്താ പറയുന്നത്? ആ പൊൻകച്ച വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, അവിടുന്ന് നീതിമാനാണ്, വിശ്വസ്തനാണ്. നീതിമാനും വിശ്വസ്തനും, എന്തിനെ നീതിമാനും വിശ്വസ്തനും? സാധാരണ നീതിമാനെന്നും വിശ്വസ്തനെന്നും പറയുമ്പോ നമുക്കൊരു ഭയമാതുവന്നുണ്ട്. പക്ഷെ ഇവിടെ ഇതാ ഒന്ന് യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വചനം അതിനെ ഒരു പുതിയ വെളിച്ചത്തിൽ നമ്മളെ കാണിച്ചു തരുന്നു. എന്താ? നമ്മുടെ പാപങ്ങളെ പോക്കത്തക്കവണ്ണം, അതിനെ കഴുകത്തക്കവണ്ണം അവിടുന്ന് വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഒരിക്കലും ഒരു സഹോദരൻ ഈ വചനത്തോടുള്ള ബന്ധത്തില് താൻ ഇവിടെ ദൈവസന്നിധിയിൽ അത് ഷെയർ ചെയ്തപ്പോ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലോ. നമ്മള് ദൈവം അവിടെ 1 യോഹന്നാൻ 1-ാം അധ്യായം 9-ാമത്തെ വചനത്തിൽ കർത്താവിനെ കുറിച്ച് അവിടുന്ന് വിശ്വസ്തനും നീതിമാനുമാകുന്നു, നമ്മുടെ പാപങ്ങളെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഫെയ്ത്ത്ഫുൾ ആണ് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് കരുണയുള്ളവനാണ് അല്ലെങ്കിൽ സ്നേഹമുള്ളവനാണ് എന്നതാണ് അതിനോട് ചേർത്ത് പറയേണ്ടത് എന്ന് നമുക്ക് തോന്നും അല്ലെ? നമ്മൾ കർത്താവിനെതിരെ ചെയ്ത പാപങ്ങളെ ക്ഷമിച്ചു, ഓ കർത്താവ് വളരെ വിശ്വസ്തനാണ്, ഓ വലിയ സ്നേഹമുള്ളവനാണ്, വളരെ കരുണയുള്ളവനാണ് എന്ന് പറയും എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ വിശ്വസ്തനും നീതിമാനും എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? ദൈവം കരുണയുള്ളവനായിരുന്നില്ല എന്നിരിക്കട്ടെ, ഞാനൊരു ഒരു ഒരു പ്രത്യേക അർത്ഥത്തിലാണ് പറയുന്നത്. നമുക്ക് നോക്കുക ഈ വചനത്തെ, നമുക്ക് ഇങ്ങനെ നോക്കാം. ദൈവത്തിന് കരുണയില്ല എന്ന് വിചാരിക്കുക. കരുണയില്ലെങ്കിലും ദൈവത്തിന് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കാൻ കഴിയാതിരിക്കാൻ ഒക്കുകയില്ല. എന്തുകൊണ്ട്? അവിടുന്ന് നീതിമാനാണ്. നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായിട്ട് കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ ആ രക്തത്തെ കാണുമ്പോ നമ്മളോട് കരുണയില്ലെങ്കിൽ പോലും തന്റെ നീതി നമ്മളോട് ക്ഷമിച്ചിരിക്കും. നോക്കുക, വിശ്വസ്തനും നീതിമാനുമാണ്, കർത്താവ് സ്നേഹമുള്ളവനാണെന്ന് നമുക്കതറിയാം. എങ്കിലും ആ സ്നേഹം ഒന്ന് മാറ്റിവെച്ചാൽ പോലും കാൽവരി ക്രൂശിൽ നമുക്ക് നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായിട്ട് രക്തം ചൊരിഞ്ഞു കഴിഞ്ഞു. നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, അങ്ങനെയുള്ള ആ നിലയിലുള്ള നിഷ്കളങ്കനായ കുഞ്ഞാടിന്റെ രക്തം കാൽവരി ക്രൂശിലെ ചൊരിഞ്ഞു കഴിഞ്ഞു. ആ കാൽവരി ക്രൂശിലെ രക്തത്തിൽ നോക്കി എന്നെയും നിന്നെയും നോക്കുമ്പോ പ്രിയമുള്ളവരെ, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്ന ഒരു സന്ദർഭത്തിൽ കർത്താവിന് നമ്മോട് ക്ഷമിക്കാതിരിക്കാൻ ഒക്കുകയില്ല. കാര്യം താൻ വിശ്വസ്തൻ മാത്രമല്ല, താൻ നീതിമാനുമാണ്. താൻ കരുണയുള്ളവൻ മാത്രമല്ല, താൻ നീതിമാനുമാണ്. കർത്താവിന്റെ നീതി കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി ചൊരിഞ്ഞ ആ രക്തത്തെ കണ്ടു കഴിയുമ്പോ നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ അതിനെ ക്ഷമിക്കാതിരിക്കാൻ കഴിയുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാറത്ത് പൊഞ്ചക്കകറ്റിയവനായിട്ട് കർത്താവിനെ നമ്മൾ കാണുമ്പോ നമുക്ക് ഈ ധൈര്യങ്ങളെല്ലാം ഉണ്ടാവണം. നമുക്ക് വളരെ വേഗത്തില് ആ വചനത്തില് മറ്റ് കാര്യങ്ങളിലേക്ക് കടന്നു പോകാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തില് അവിടുന്ന് മാറത്ത് പൊൻകച്ച കെട്ടിയവനാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് എന്താ? അവിടുത്തെ ഒരു പ്രത്യേകത, അവിടുത്തെ തലമുടി വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ള. ആ ദാനിയേലിന്റെ പുസ്തകത്തില് നമ്മൾ വയോധികനായ ഒരുവനെ കുറിച്ച് കാണുന്നുണ്ട്. ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വചനത്തിലാണ് നാം കാണുന്നത്. അവിടെ ആ വയോധികനെ കുറിച്ച് പറയുമ്പോ അവന്റെ മുടി എങ്ങനെയാ? ആ വെളുത്തതാണ്. ഈ വെളുത്ത മുടി എന്തിനെ കാണിക്കുന്നു? ഈ വെളുത്ത മുടി ദൈവത്തിന്റെ ആ വിസ്തത്തെയാണ് കാണിക്കുന്നത്, ദൈവത്തിന്റെ ജ്ഞാനത്തെയാണ് കാണിക്കുന്നത്, ദൈവത്തിന്റെ അറിവിനെയാണ് കാണിക്കുന്നത്. സഹോദര സഹോദരി, ദൈവത്തിന്റെ ഈ ജ്ഞാനം നമ്മൾ എങ്ങനെയാ കാണേണ്ടത്? ദൈവത്തിന്റെ ഈ ജ്ഞാനം എന്ന് പറയുമ്പോൾ ദൈവം വളരെ ജ്ഞാനിയാണ് എന്നുള്ള ഒരു തലത്തില് നമ്മൾ അതിനെ കണ്ടാ പോരെ, അതിനപ്പുറത്ത് അതിനൊരു പേഴ്സണൽ ഒരു എലമെന്റിൽ നമ്മൾ അതിനെ കാണും, ഒരു വ്യക്തിപരമായ ഘടകത്തിൽ നമ്മൾ അതിനെ കാണും. ദൈവജ്ഞാനിയാണ്, അതുകൊണ്ട് എന്റെ ഈ സാഹചര്യങ്ങളെ ദൈവം തന്റെ ജ്ഞാനത്തിൽ ഈ വിധമാക്കി തീർത്തിരിക്കുന്നു എന്നുള്ള കാര്യമാണ് അവിടുത്തെ വെളുത്ത തലമുടി നമ്മളെ ഓർപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞത് വ്യക്തമായോ? അവിടുത്തെ ജ്ഞാനിയാണ്, ആ വെളുത്ത തലമുടി തന്റെ പരിജ്ഞാനത്തെയും തന്റെ അറിവിനെയും ആണ് കാണിക്കുന്നത്, തന്റെ വിസ്തൃതത്തെയാണ് കാണിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ദൈവം തന്റെ മഹാജ്ഞാനത്തിലാണ് എനിക്കിന്ന് ഈ സാഹചര്യങ്ങളെ ഒരുക്കിയിരിക്കുന്നത്. എനിക്കിഷ്ടപ്പെടാത്ത സാഹചര്യം, ഓ പ്രയാസമുണ്ടെന്ന് ഞാൻ കരുതുന്ന സാഹചര്യം, ഓ ഒരു കണ്ണിനുവേണ്ടി എന്നോട് ദയ തോന്നുന്നില്ല എന്ന് വിലപിക്കേണ്ടി വരുന്ന ചില സാഹചര്യം, പക്ഷേ അങ്ങനെയുള്ള സാഹചര്യത്തിലും സഹോദര സഹോദരി കുഞ്ഞെ, നിന്റെ കണ്ണ് ഈ വെളുത്ത പഞ്ഞി പോലെയുള്ള തലമുടിയെ കാണുമ്പം ഒരു കാര്യം വാക്കും ഭാഷണവും കൂടാതെ അത് നിന്നോട് സംസാരിക്കും. ദൈവം ജ്ഞാനിയാണ്, അവിടുത്തെ വിസ്തത്തിൽ നിനക്ക് ഈ കാര്യങ്ങളെ അനുവദിച്ചിരിക്കുന്നത് നിന്റെ ആത്യന്തിക നന്മയ്ക്ക് വേണ്ടിയാണ്. ആത്യന്തിക നന്മ നമുക്കറിയാം, റോമർ കെഞ്ചിയ ലേഖനം 8-ാം അധ്യായത്തില് ആ വചനം നമുക്കറിയാം. നമ്മുടെ ആത്യന്തിക നന്മ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുന്ന ഒരു കാര്യമാണ്. കർത്താവിന്റെ സ്വഭാവം നാൾക്കുനാൾ നമ്മൾ വർദ്ധിച്ചു വരുന്ന ഒരു കാര്യമാണ്. ആ ഒരു കാര്യത്തിന് വേണ്ടി അവിടുന്ന് ഈ സാഹചര്യങ്ങളെ, വിഷമം പിടിച്ചത് എന്ന് നമ്മൾ കരുതുന്ന ഈ സാഹചര്യങ്ങളെ ഈ നിലയിലെ കർത്താവ് ആക്കി വെച്ചിരിക്കുന്നു. അവിടുത്തെ വെളുത്ത തലമുടി അത് കാണുമ്പോ നമുക്ക് ആശ്വസിക്കാനാണ് വക. ഈ സാഹചര്യത്തിന്റെ മേൽ നിയന്ത്രണമുണ്ട്. ആർക്ക് നിയന്ത്രണമുണ്ട്? ഈ സാഹചര്യങ്ങളെ ഏർപ്പെടുത്തിയ കർത്താവിന് നിയന്ത്രണമുണ്ട്. അവിടുന്ന് അനുവദിക്കുന്ന സമയം വരെ മാത്രമേ ഈ സാഹചര്യം ഇങ്ങനെ നിൽക്കുകയുള്ളൂ. അതിൽ കൂടുതൽ ഒരു സെക്കൻഡ് പോലും എന്നെയും നിന്നെയും ആ കഷ്ടതയുടെ തീച്ചൂളയിലൂടെ കടത്തിവിടാൻ അവിടുത്തേക്ക് മനസ്സില്ല. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കീടങ്ങളും നീങ്ങി അതിന്റെ അവസാനത്തെ കണികി ഉരുകി ഒലിച്ച് വീട് കഴിയുമ്പോ അവിടുന്ന് ആ തീയുടെ നടുവിൽ നിന്ന് ആ കൊടിലുകൊണ്ട് നമ്മെ നീക്കും. ഓ, വെള്ളത്തിലേക്ക് നമ്മെ താഴ്ത്തും. നമ്മുടെ സാഹചര്യം മാറും. ഈ വെളുത്ത തലമുടി നമുക്ക് ധൈര്യം തരട്ടെ. പ്രിയമുള്ളവരെ, ഹാലേലൂയ്യ, ഹാലേലൂയ്യ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മറ്റൊരു പ്രത്യേകത, അവിടുത്തെ കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതാണ്. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ് നമുക്ക് എബ്രായർ ലേഖനം 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വചനമാണ് നമ്മളെ ഓർപ്പിക്കുന്നത്. എബ്രായ ലേഖനം 4-ാം അധ്യായം 13-ാമത്തെ വചനം എന്താ? കർത്താവിന്റെ മുമ്പിൽ സകലവും നഗ്നവും മലർന്നതുമായി കിടക്കുന്നു, അവനുമായി താഴ്ന്നു നമുക്ക് കാര്യമുള്ളത്. ഇന്നലെ രാത്രിയും ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് കൂടിയപ്പോൾ നമുക്ക് അവനുമായിട്ടാണ് കാര്യമുള്ളത് എന്ന ഒരു സഹോദരൻ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. അതായത് പ്രിയമുള്ളവരെ, കർത്താവിന്റെ കണ്ണ് സകലത്തെയും കാണുന്നു. മറ്റുള്ളവരുടെ കണ്ണോ എല്ലാം കാണുന്നില്ല. പലപ്പോഴും സഹോദരൻ നിന്നെ മറ്റൊരാൾ തെറ്റിദ്ധരിക്കുന്നത് എന്താ? നീ നല്ല ഉദ്ദേശത്തില ചില കാര്യങ്ങൾ പറഞ്ഞത്, അല്ലെ നല്ല ഉദ്ദേശത്തില ചിലത് ചെയ്തത്. പക്ഷെ മറ്റൊരു സഹോദരൻ നിന്റെ ആ നല്ല ഉദ്ദേശങ്ങളെ എല്ലാം അവന് കാണാനൊക്കാത്തത് കൊണ്ട് നിന്നെ തെറ്റിദ്ധരിക്കുന്നു. അല്ലെങ്കിൽ നിന്റെ ജീവിത പങ്കാളി നീ വളരെ സന്തോഷിച്ച് ഇപ്പോ അവർക്ക് സന്തോഷമാകുമെന്ന് വിചാരിച്ചാ ഓടിപ്പോയി തിരിച്ചു വരുമ്പോ ഒരു പ്രത്യേക പാക്കറ്റ് വാങ്ങിച്ചോണ്ട് വരുന്നത്. വാങ്ങിച്ചു വന്ന് അവിടെ കൊടുക്കുമ്പോ ആ പൊട്ടിച്ചു, ആ ഇതാണോ വലിയ കാര്യമായിട്ട് കൊണ്ടുവന്നത്? ആ ഹൃദയത്തിന്റെ, നിന്റെ ഹൃദയത്തിന്റെ പിന്നിലുള്ള ആ കാര്യങ്ങളെ നിന്റെ ജീവിത പങ്കാളി കാണുന്നില്ല. എന്നാൽ ഇവിടെ ഇത് ആശ്വാസം തരുന്ന ഒരു വചനം, അവിടുത്തെ കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതാണ്. സഹോദര, നിന്റെ ജീവിതത്തിലെ, നിന്റെ ഹൃദയത്തിലെ ആ നിന്റെ സന്തോഷത്തിന്റെ, നിന്റെ സ്നേഹത്തിലും നീ ചെയ്ത കാര്യങ്ങളെ ആളുകൾ തെറ്റിദ്ധരിക്കുമ്പോ ഇതാ അതിനെ യഥാർത്ഥമായിട്ട് കാണുന്ന കണ്ണുള്ളവനാണ് സ്വർഗത്തിലെ പിതാവ്. ഓ, അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. കർത്താവിന്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണാണ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ നമ്മുടെ തെറ്റുകളെയും പാപങ്ങളെയും എല്ലാം ആ നിലയിൽ സ്കാൻ ചെയ്യുന്ന അങ്ങനെ ഒരു കാര്യമേ നമ്മുടെ മനസ്സിൽ പലപ്പോഴും കടന്നു വരാറുള്ളൂ. അത് ശരിയാണ്, നമുക്ക് ദൈവസന്നിധിയിൽ ഒളിച്ചൊന്നും ചെയ്യാനൊക്കെയില്ല, അത് ശരിയാണ്. എന്നാൽ അതുപോലെ തന്നെ നമുക്ക് ആശ്വാസം തരുന്ന ഒരു കാര്യമല്ലേ ഇത്? സഹോദരി, നീ ചെയ്തതിന്റെ ആന്തരികമായ നന്മ ഒരാളും കാണുന്നില്ല. നീ ആർക്കു വേണ്ടി ഇത്ര കഷ്ടപ്പെട്ടോ, ആർക്കു വേണ്ടി നീ ബുദ്ധിമുട്ടിയോ, ആർക്കു വേണ്ടി നീ ഈ നിലയിൽ നിന്നെ തന്നെ വെറുതെയായിട്ട് കൊടുത്ത ഈ നിലയിലെല്ലാം ചെയ്തോ, അതിന്റെ യാഥാർത്ഥ്യം കാണാതെ, നിന്റെ ഹൃദയത്തിന്റെ ആ മനോഭാവം കാണാതെ ആളുകൾ നിന്നെ തെറ്റിദ്ധരിച്ചെന്നിരിക്കും. പക്ഷേ അവിടുത്തെ കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണാണ്. ആ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ് നിന്റെ ഹൃദയത്തിന്റെ ഈ നല്ല മനോഭാവത്തെ കാണുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് വെളിപ്പാട് പുസ്തകത്തിലെ അടുത്ത കാര്യത്തിലേക്ക് കടന്നു വരാം. വെളിപ്പാട് പുസ്തകത്തില് നമ്മൾ പിന്നീട് കാണുന്നത് എന്താ? കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യേകതയായിട്ട് കാണുന്നത് എന്താ? അവിടുത്തെ കാൽ ഉലയിൽ ചുട്ടുവഴിപ്പിച്ച വെള്ളോത്തിന് സദൃശ്യം. നോക്കുക, താമ്ര കാലുകളാണ് കർത്താവിനുള്ളത്. ഞാൻ ചെറുപ്പത്തിലൊക്കെ വിചാരിച്ചിട്ടുണ്ട്, കർത്താവേ, കർത്താവിന്റെ കാൽ എന്തിനായി താമ്രക്കാലായത്? അപ്പൊ ഞാൻ വിചാരിച്ചു, ആ സർപ്പത്തിന്റെ തല തകർക്കണമല്ലോ. സർപ്പത്തിന്റെ തല തകർക്കണമെങ്കിൽ സാധാരണ കാലും കൊണ്ട് അതേ ചവിട്ടിയാല് ആ കാലയിലും ഈ സർപ്പം കയറി കടിച്ചെന്നിരിക്കും. അതുകൊണ്ട് കർത്താവ് വളരെ ബുദ്ധിയുള്ളവരായോണ്ട് ഓ, ഒരു തുകലിന്റെ ചെരുപ്പൊന്നുമല്ല ഇട്ടത്, നല്ല താമ്രത്തിന്റെ, നല്ല വെള്ളോടിന്റെ ഒരു കാലുമായിട്ടാണ് ഇവന്റെ തല തകർത്തത് എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. അങ്ങനെയല്ല, അവന്റെ കാലെ കുരുങ്ങാൻ അവൻ തകർക്കും. ഇതാണല്ലോ ഏതല്ല ഉണ്ടായിരുന്ന, നിന്റെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും, സർപ്പത്തെയും അവന്റെ കുരികാൽ തകർക്കും. പ്രിയമുള്ളവരെ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ കർത്താവിന്റെ താമ്രക്കാലുകൾ കാണിക്കുന്നത് എന്തിനെയാണ്? എന്തിനെയാണ് കാണിക്കുന്നത്? കർത്താവിന്റെ ന്യായവിധിയെയാണ് കാണിക്കുന്നത്. ന്യായവിധി യാഗപീഠത്തെ കുറിച്ച് നമുക്കറിയാം, ഖദിരമരം കൊണ്ടുണ്ടാക്കിയതാണ് യാഗപീഠം. പക്ഷെ ആ യാഗപീഠത്തെ താമ്രം പൊതിഞ്ഞിരിക്കുന്നു. ആ താമ്രം പൊതിഞ്ഞ യാഗപീഠത്തിലാണ് യാഗങ്ങൾ നിരന്തരം നടക്കുന്നത്, ന്യായവിധിയെ കാണിക്കുന്നത്, പാപത്തിന് ഉള്ള ആ ശിക്ഷയെ കാണിക്കുന്നത്. ആ ന്യായവിധി അതിന്റെ നിദർശനമാണ് വെള്ളോട്ടിന് സദൃശ്യമായ ഈ കാലുകൾ. ഈ കാലുകൾ കാണുമ്പോൾ ആ കാലുകൾ പ്രാഥമികമായിട്ടും ആരുടെ തലയാണ് തകർത്തത്? എന്നെയും നിന്നെയും പല രംഗങ്ങളിലും ഭയപ്പെടുത്തുന്ന, ഓ നമ്മളെ കുറിച്ച് അപവാദം പറയുന്ന ആ പിശാചിന്റെ തലയെ തകർത്തതാണ് കർത്താവിന്റെ ഈ പാദങ്ങൾ എന്ന് കാണുമ്പോ അവിടെയും നമുക്ക് ആശ്വസിക്കാനല്ലേ വകയുള്ളൂ. റോമസഞ്ചയ ലേഖനം 16:20 അതിനോട് ചേർത്ത് തന്നെ ആ റോമാലേഖനകാരൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടുണ്ട്? സമാധാനത്തിന്റെ ദൈവം വേഗത്തിൽ നമ്മുടെ കാൽ കീഴിലും ഈ കാര്യങ്ങളെ ചതച്ചു കളയും. ഹല്ലേലൂയ. കർത്താവിന്റെ വെള്ളോട്ടിന് സദൃശ്യമായ ആ കാല് കാണുമ്പോ സഹോദരി, ഇന്ന് നിന്നെ സാത്താന്യമായ ശക്തികള് ഓ അത് വേണ്ടാന്ന് വെച്ചിട്ടും പിന്നെയും പിന്നെയും വലയം ചെയ്യുന്നുണ്ടെങ്കിൽ കർത്താവിന്റെ വെള്ളോട്ടിന് സദൃശ്യമായ ന്യായവിധി നടത്തിയ കാൽവറിക്കൂശിൽ പിശാചിന്റെ തലയെ തകർത്ത ആ ചവിട്ടി മരിച്ച ആ കാലുകൾ ഒന്ന് കാണുക. കാണുക, കണ്ടു കഴിയുമ്പോ നമുക്ക് ധൈര്യം വരും. കുഞ്ഞെ, ചെറുപ്പക്കാരാ, നിന്റെ ജീവിതത്തില് നിന്നെ മുറുകെ പറ്റുന്ന ഒരു പാപം കൊണ്ട് പിശാചി നിന്നെ പിന്നെയും പിന്നെയും വേട്ടയാൻ ആടുകയാണോ? കർത്താവ് നിന്നെ കൊണ്ട് അവിടുന്ന് കാൽവരക്കോശിൽ അവന്റെ തലയെ തകർത്തവനാണ്. വെള്ളോട്ടിന്റെ സദൃശ്യമായ കാലുകളോട് കൂടിയവൻ. നമുക്ക് വളരെ വേഗത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. ആ അതാ, അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോ അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയാണ്. പെരുവെള്ളം, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ, തകർത്ത ഇടി മുഴക്കം പോലെ, പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ, ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന നാദമാണ് നമ്മൾ കേൾക്കുന്നത്. ഈ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ എന്തിനാണ് കാണിക്കുന്നത്? അത് പരിശുദ്ധാത്മാവിനെയാണ് കാണിക്കുന്നത്. പരിശുദ്ധാത്മാവ് നദി, ആ നദി വെള്ളം, ആ പെരുവെള്ളം നോക്കുക. അവിടെയും തന്റെ ശബ്ദം നമ്മളെ, പരിശുദ്ധാത്മാവ് നമ്മളെ എന്ത് ചെയ്യുന്നതാണ്? നമ്മളെ ഉത്സാഹിപ്പിക്കുന്നതാണ്, നമ്മളെ കർത്താവിങ്കിലേക്ക് നടത്തുന്നതാണ്, കർത്താവിന്റെ സ്വഭാവത്തെ കാണിക്കുന്നതാണ്, ഓ നമ്മുടെ തിന്മകളെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ്. ആ നിലയിലുള്ള പരിശുദ്ധാത്മാവിന്റെ സഹായവും കർത്താവിന്റെ ആ ദർശനത്തില് അന്തർലീനമായിരിക്കുന്നു. മാത്രമോ അവിടുത്തെ വായിൽ മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. ഇരുവായ്ത്തലയുള്ള വാൾ, ദൈവവചനം, പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി ദൈവവചനം കർത്താവ് തന്നിരിക്കുന്നു. ഈ വാള് ഇരുവായ്ത്തലയുള്ള വാളാണ്, നമുക്കെതിരെയാണ് അത് ആദ്യം ആ വാള് തിരിഞ്ഞിരിക്കുന്നത്. മുന്നോട്ട് പോകുക. അവിടുത്തെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയായിരുന്നു. ആ അവിടുത്തെ മുഖം എങ്ങനെയുള്ളതാണ്? സൂര്യപ്രകാശം പോലെയുള്ള മുഖമാണ്. കർത്താവായ യേശുക്രിസ്തു ഈ നിലയിലെ സൂര്യപ്രകാശം പോലെയുള്ള മുഖവുമായിട്ട് നിൽക്കുമ്പോൾ അത് യോഹന്നാനെ തിരിച്ചറിയാനായിട്ട് കഴിയും. യോഹന്നാനും പത്രോസും യാക്കോബിനെയും കൂടെ കൂട്ടിക്കൊണ്ട് മറുരൂപമലയിൽ പോയപ്പോ അവന്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു, അവന്റെ ഉടുപ്പ് വെള്ളയായി തീർന്നു എന്നാണ് മത്തായി എഴുതിയ സുവിശേഷം 17:7 ആദ്യത്തെ വചനങ്ങളിൽ ആ മറുരൂപമലയിൽ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് നമ്മളെ കാണുന്നു. പ്രിയമുള്ളവരെ, കർത്താവിന്റെ മുഖം സൂര്യനെ പോലെ, വിശുദ്ധിയെയാണ് അത് കാണിക്കുന്നത്. ഇതൊന്നും വിശദമായിട്ട് പറയാനായിട്ടുള്ള സമയമില്ല. വിശുദ്ധിയെയാണ് ഇത് കാണിക്കുന്നത്. ഓ നമുക്ക് വിശുദ്ധമായ ഒരു ജീവിതം ഈ ലോകത്തിൽ ജീവിക്കാനായിട്ട് കഴിയും. കർത്താവ് ആ നിലയിലുള്ള വഴി ഒരുക്കിയിരിക്കുന്നു എന്നതിനെയാണ് നമുക്കത് കാണുന്നത്. ആ വെളിച്ചം അതാണ് കാണുന്നത്. ഓ നമ്മൾ 1 തീമത്തിയോസ് 6:16 കർത്താവിന്റെ ആ വെളിച്ചത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അവിടെ മറ്റ് യാതൊരു തിന്മയ്ക്കും വസിക്കാനായിട്ട് കഴിയയില്ല, യാതൊരു പാപത്തിനും കടന്നു വരാനായിട്ട് കഴിയയില്ല. ധന്യനായ ഏകാധിപതിയും രാജാധിരാജാവും കർത്താധികർത്താവും താൻ മാത്രം അമർച്ചതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവരും നോക്കുക. ഓ ഈ വെളിച്ചം തന്റെ വിശുദ്ധിയാണ് കാണിക്കുന്നത്. പ്രിയമുള്ളവരെ, കർത്താവിന്റെ ഈ വിശുദ്ധി കാണുമ്പോൾ അവിടെയും നമുക്ക് നമ്മുടേതായ തലത്തില് അതിനെ സ്വീകരിക്കാനായിട്ട് കഴിയും. എങ്ങനെ കഴിയും? കർത്താവ് വിശുദ്ധിയുടേതായ ഒരു പാത, സിയോനിൽ ആ നിലയിൽ ഒരു പെരുവഴി, വിശുദ്ധിയുടെ ഒരു പാത, യശയ്യാപ്രവചൻ ആ നിലയിൽ പറയുന്നുണ്ടല്ലോ, ആ നിലയിൽ ഒരു പാത നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. അവിടുത്തെ മുഖം വിശുദ്ധിയുടെ പ്രതിരൂപമായ സൂര്യന്റെ വെളിച്ചം പോലെയുള്ളതാണ്. നാം വീണ്ടും അവിടേക്ക് കടന്നു വരുമ്പോ ഇങ്ങനെ ഉള്ള ആ കർത്താവിനെയാണ് യോഹന്നാൻ ആ ദർശനത്തിലെ കണ്ടത്. അത് കണ്ടപ്പോ അവൻ എന്ത് ചെയ്തു? അവൻ അവന്റെ മുമ്പാകെ കാൽക്കൽ മരിച്ചവനെ പോലെ വീണു. മരിച്ചവനെ പോലെ വീണപ്പോ അവന്റെ വലം കൈ എന്റെ മേൽ വെച്ചു. നോക്കുക, കർത്താവിനെ കുറിച്ചുള്ള ഒരു ദർശനം. ഇന്ന് ഈ ദർശനം നമ്മൾ കാണുമ്പോൾ നമുക്കതിന്റെ അകത്ത് ഭയപ്പെടാനല്ല ഉള്ളത്, അതിന്റെ അകത്ത് സന്തോഷിപ്പിക്കുന്ന ഒട്ടേറെ കാര്യങ്ങളാണുള്ളത്. പ്രിയമുള്ളവരെ, കർത്താവിന്റെ ദർശനത്തിലെ പല വസ്തുതകൾ നമ്മൾ ശ്രദ്ധിച്ചു. അവിടുത്തെ നിലയെങ്കിൽ അവിടുന്ന് നമുക്ക് വേണ്ടി ഒരു മഹാപുരോഹിതനാണ് എന്ന കാര്യത്തെ കാണിക്കുന്നു. പവിത്രൻ, നിർമ്മലൻ, നിർദോഷൻ, പാപികളോട് വേർവിട്ടവൻ, ഒപ്പം നമുക്ക് തുല്യമായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവൻ. മാറത്ത് പൊൻകച്ച കെട്ടി എന്നുള്ളത് കർത്താവിന്റെ വിശ്വസ്തതയെയും നീതിയെയും കാണിക്കുന്നു. ആ വിശ്വസ്തതയും നീതിയും നമ്മളെ ഭയപ്പെടുത്തുകയല്ല, മറിച്ച് നമുക്ക് തെറ്റ് വന്നാൽ, കുഞ്ഞെ നിന്റെ ജീവിതത്തിൽ ഒരു പാളിച്ച വന്നാൽ, അത് കർത്താവിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞാൽ കർത്താവിനത് ക്ഷമിക്കാതിരിക്കാൻ ഒക്കാത്തവണ്ണമാണ് തന്റെ നീതി, തന്റെ വിശ്വസ്തത ആ നിലയിലാണ്. ആ മാർത്തെ പൊൻകച്ച അതിനെയാണ് കാണിക്കുന്നത്. വെളുത്ത പഞ്ഞി പോലെയുള്ള തന്റെ തലമുടി കാണിക്കുന്നത് സഹോദര സഹോദരി, നിന്റെ സാഹചര്യം ഈ നിലയിലാക്കി വെച്ചിരിക്കുന്ന കർത്താവ് അവിടുന്ന് അറിഞ്ഞുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അവിടുന്ന് അനുവദിക്കുന്ന സമയത്തിനോ അപ്പുറത്തേക്ക് ഒരു നിമിഷം പോലും ഈ കഷ്ടപ്പെടുത്തുന്ന സാഹചര്യം നിനക്കുണ്ടാവുകയില്ല എന്ന പ്രത്യാശയുടെ കാര്യമാണ് ആ വെളുത്ത പഞ്ഞി പോലെയുള്ള മുടി നമ്മളെ കാണിക്കുന്നത്. കണ്ണഗ്നിജ്വാലയ്ക്കുള്ള ഒത്തത് കർത്താവിന്റെ മുമ്പാകെ നമുക്കൊന്നും മറയ്ക്കാനൊക്കെയില്ല. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ, നമ്മുടെ ഹൃദയത്തിലെ നല്ല മനോഭാവങ്ങളും ആരും കാണുന്നുണ്ടാവുകയില്ല. സഹോദരി, നിന്റെ കിടക്കയിൽ നിന്നോടൊപ്പം ആ കിടക്കുന്ന നിന്റെ ഭർത്താവ് ഒരു പക്ഷെ നിന്നെ തെറ്റിദ്ധരിച്ചതിരിക്കാം. ഓ, നിന്റെ ഒപ്പം ഒരേ വീട്ടിൽ കഴിയുന്ന നിന്റെ കുഞ്ഞുങ്ങള്, ഓ നിന്റെ അമ്മായിയമ്മ, നിന്റെ അമ്മായിയപ്പൻ നിന്നെ തെറ്റിദ്ധരിച്ചതിരിക്കാം. ബന്ധുക്കൾ നിന്നെ തെറ്റിദ്ധരിച്ചതിരിക്കാം. പക്ഷെ നിന്റെ ഹൃദയത്തിന്റെ യഥാർത്ഥ നില ആ കർത്താവിനെ കാണാനായിട്ട് കഴിയും. കർത്താവിന്റെ കണ്ണുകൾക്ക് മുമ്പിൽ അത് മറഞ്ഞിരിക്കുന്നില്ല. പിന്നെ നീ എന്തിനാണ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ നടക്കുന്നത്? കർത്താവിന് ബോധ്യമായല്ലോ, അത് മതിയല്ലോ, അത് പോരെ, അത് മതി, അത് മതി, അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. അതുപോലെ തന്നെ നമ്മൾ കാണുന്നത് അവിടുത്തെ കാല് ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോടിന്റെ സദൃശ്യം, താമ്രം. ആ താമ്രം ന്യായവിധിയെ കാണിക്കുന്നു. ആ ന്യായവിധി നമുക്കുള്ള ന്യായവിധിയല്ല, പിശാചിനുണ്ടായ ന്യായവിധിയാണ്. പിശാചിന്ന് നിന്റെ കുടുംബത്തെ നിന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ടോ? നോക്കുക, കർത്താവിന്റെ ആ കാലുകളെ നീ ഒന്ന് കാണുക. അവിടുത്തെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയാണ്. പരിശുദ്ധാത്മാവിന്റെ ആ നിലയിലുള്ള സഹായം അവിടുത്തെ പക്കലുണ്ട്, അവിടുത്തെ പക്കലുണ്ട്. അത് മാത്രമോ, അവിടുത്തെ വായിൽ നിന്ന് മൂർച്ചയേറിയ വായ്ത്തലയുള്ള, ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. ദൈവവചനം നമുക്ക് വഴികാട്ടിയായിട്ട് നമുക്കുണ്ട്. ദൈവവചനം ഒന്നാമത് നമ്മുടെ തിന്മകൾക്കെതിരെ നമുക്കെതിരെ തിരിഞ്ഞിരിക്കുന്ന ആ ദൈവവചനം, അത് നമുക്ക് ദൈവം തന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ്, ഏറ്റവും വലിയൊരു ദാനം. ഓ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ദൈവത്തിന്റെ തന്നെ അസ്തിത്വമാണ് അതിനെ കാണിക്കുന്നത്. സഹോദര സഹോദരി, കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളിലും അവിടുന്ന് നിന്നോടൊപ്പമുണ്ട്. കഷ്ടതയുടെ തീച്ചുളയിലാണോ കടന്നു പോകുന്നത്? ചന്ദ്രക്കിനെയും മേശക്കിനെയും അഭേദനഭോവിനെയും ഒപ്പം ആ തീച്ചുളയിൽ നാലാമനായിട്ട് വന്ന കർത്താവ് അവിടുത്തെ സാന്നിധ്യമുണ്ട്. പലരും വിചാരിക്കുന്നത് കർത്താവിന്റെ സാന്നിധ്യമില്ലല്ലോ. സഹോദരി, നീ കൈ പിടിച്ചേക്കുന്ന പുസ്തകം പിന്നെന്താ? സഹോദര, നിന്റെ മടിയിൽ നീ നിവർത്തി വെച്ചിരിക്കുന്നത് പിന്നെന്താ? ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. നീ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ അവിടുത്തെ അറിയുന്നു. നമുക്ക് ഈ വചനങ്ങളെല്ലാം കൈകൾ തരട്ടെ. അങ്ങനെയുള്ള കർത്താവിന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയായിരുന്നു. ഓ, രാജാധിരാജാവും കർത്താവ് കർത്താവും ആർക്കും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും അമർത്തിയുള്ളവനും. ഓ, അങ്ങനെയുള്ള ഒരു കർത്താവ് അവിടുന്ന് നമുക്ക് വേണ്ടിയുണ്ട്. ഈ കാര്യങ്ങൾ കാണുമ്പോൾ പ്രിയമുള്ളവരെ, യെശയ്യാ പ്രവാചകൻ ആറാം അധ്യായം, തന്റെ ആറാം അധ്യായത്തില് ദൈവത്തിന്റെ ഒരു ദർശനം കണ്ടു കഴിഞ്ഞപ്പം, അയ്യോ ഞാൻ നശിച്ചു, എന്റെ കണ്ണ് എന്റെ ദൈവത്തെ കണ്ടു കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ്, ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് പറഞ്ഞ് അനുദപിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവിടെയും ഇതാ യോഹന്നാൻ അപ്പോസ്തലന് ആ നിലയിൽ ഒരു ദർശനമുണ്ടായപ്പോ അവൻ അത് അനുരാപത്തോടെ മരിച്ചവനെ പോലെ കർത്താവിന്റെ കാൽക്കൽ അടിപണിയുകയാണ് ചെയ്യുന്നത്. സഹോദര സഹോദരി, ഇന്ന് ഞാൻ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാണിച്ചത് വലിയവനായ പുനരുദ്ധാനം ചെയ്ത, ഓ മാർത്ത പൊൻകച്ചകെട്ടിയവനായിട്ട്, ഓ ഏഴ് നിലവിളക്കുകളുടെ മധ്യത്തിൽ ഉയരാവുന്നവനായ കർത്താവിനെയാണ്. ഈ കർത്താവിന്റെ ദർശനം എന്തെയും എന്തെയും ഹൃദയം ഒരു ഒരു ഗ്ലിംസെങ്കിലും കണ്ടാൽ, ഒരു മാത്രയെങ്കിലും കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അനുതാപത്തോടെ റിപ്പന്റൻസ് അനുതാപത്തോടെ കർത്താവിന്റെ മുമ്പാകെ വീഴും. കർത്താവേ, നീ വലിയവൻ, വലിയവൻ, നിന്റെ ഈ ശരീരത്തിലുള്ള ഓരോന്നും എനിക്ക് ഏതെല്ലാം നിലയിലാണ് എന്നെ കരുതി നീ ഈ നിലയിൽ ഓ വന്നിരിക്കുന്നത്. അത് കാണുമ്പോൾ അരിഷ്ടപാതിയായ എനിക്ക് വേണ്ടി എന്തിനു കർത്താവേ നീ ഈ നിലയിൽ വന്നു എന്നുള്ളത് ഓർക്കുമ്പോൾ നമുക്ക് കർത്താവിന്റെ മുമ്പാകെ നെടുമ്പാട് വീഴാനല്ലാതെ മറ്റെന്തിനാണ് കഴിയുന്നത്? യെശയ്യാവ് അത് ചെയ്തു, യോഹന്നാൻ അപ്പോസ്തലൻ അത് ചെയ്തു. ഉടനെ അങ്ങനെ അനുതാപത്തോടെ നമ്മൾ വീഴുമെങ്കിൽ കർത്താവിന്റെ വലം കൈ നമ്മുടെ മേൽ വെക്കും. വലം കൈ എന്ന് പറയുന്നത് ഓ സങ്കീർത്തനത്തിലെ വചനം നമ്മൾ ഓർക്കുന്നു, ഞാൻ എന്റെ യെരൂശലേമിനെ മറന്നുപോയാൽ എന്റെ വലം കൈ മറന്നുപോകട്ടെ. സ്തുതിയെ കാണിക്കുന്നതാണ്, ശക്തിയെ കാണിക്കുന്നതാണ് വലം കൈ. കർത്താവ് തന്റെ വലം കൈ നമ്മുടെ മേൽ വെക്കും, എന്നിട്ട് നമ്മളോട് പറയും ഭയപ്പെടണ്ട എന്ന് പറയും. പ്രിയമുള്ളവരെ, ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കർത്താവിന്റെ ഈ ദർശനം നമ്മൾ കണ്ണു തുറന്ന് കണ്ടു കഴിഞ്ഞാൽ കർത്താവിനോട് പറയും, കർത്താവിന്റെ മുമ്പാകെ അനുതാപത്തോടെ അവിടുത്തെ മുമ്പാകെ നമ്മൾ വീഴും. നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ കാണാനുണ്ട്. കർത്താവേ, നിന്റെ മുഖം ഈ നിലയിലായിരിക്കുന്നത് എനിക്ക് വേണ്ടിയാണ്. നീ മാറത്ത് പൊൻകച്ച കെട്ടിയിരിക്കുന്നത് അത് എന്നെ ചില കാര്യങ്ങൾ കാണിക്കും. നിന്റെ തലമുടി അതെന്നെ എനിക്കുള്ള ചില ഉദവികളിലേക്കാണ് എന്റെ ശ്രദ്ധയെ കൊണ്ടുവരുന്നത്. കർത്താവെ, പെരുവെള്ളത്തിന്റെ ഇരിച്ചിൽ പോലെയുള്ള നിന്റെ ശബ്ദം എനിക്കുള്ള പരിശുദ്ധാത്മാവിന്റെ സഹായത്തെ കാണിക്കും. ഓ, അവിടുത്തെ ഇരുവായ്ത്തലുള്ള വാ, ഇങ്ങനെ എന്ന് വേണ്ട വെള്ളോട്ടന്റെ കാല്, എല്ലാ കാര്യങ്ങളും അഗ്നിജ്വാലയ്ക്കത്തെ കണ്ണ്, ഇതെല്ലാം കർത്താവെ എന്നോടുള്ള സ്നേഹത്തില് നീ ഈ നിലയിൽ ചെയ്തെങ്കിൽ, ഈ നിലയിലുള്ള കർത്താവിനെ ഞാൻ ഇത് കാണുമ്പോ എനിക്ക് അവിടുത്തെ മുമ്പാകെ ഒന്നും പറയാനായിട്ടില്ല. കർത്താവെ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാൻ നിന്റെ മുമ്പാകെ വീഴുന്നു എന്ന അനുതാപത്തോടെ പറഞ്ഞ് അവിടുത്തെ മുമ്പാകെ വീഴുകയല്ലാതെ നമുക്കൊരു മാർഗമില്ല. യെശയ്യാവ് അതാണ് ചെയ്തത്, യോഹന്നാൻ അതാണ് ചെയ്തത്, ഞാൻ നീയും ഇന്ന് അതാണ് ചെയ്യേണ്ടത്. നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവെ നീ വലിയവൻ, നീ യോഹന്നാൻ അപ്പോസ്തലന് പത്മോസ് ദ്വീപിൽ വെളിപ്പെട്ടതുപോലെ ഇന്ന് എന്റെ ഹൃദയ കണ്ണുകൾക്ക് മുമ്പിൽ വെളിപ്പെടുമ്പോ ഞാൻ അനുതാപത്തോടെ വീഴുന്നു. അങ്ങനെ അനുതാപത്തോടെ വീഴുമ്പോ കർത്താവേ നീ എന്നോട് പറയും ഭയപ്പെടണ്ട എന്ന് പറയും. അങ്ങനെ അനുഭവിക്കുന്നവർക്കുള്ളതാണ് ഭയപ്പെടണ്ട എന്നുള്ള സ്വരം. അങ്ങനെ അനുഭവിക്കുന്നവർക്കുള്ളതാണ് അവിടുത്തെ ശക്തിപ്പെടുത്തുന്ന വലങ്കൈ, എന്നും സ്തുതി തരുന്ന അവിടുത്തെ വലങ്കൈ അങ്ങനെയുള്ളവർക്കാണ്. ഞാൻ നീ ഈ വചനം കേൾക്കുമോ? നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുകയും നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രിയമുള്ളവരെ, നമ്മള് ഇന്ന് കേട്ടത്, പരിശുദ്ധാത്മാവ് നമ്മളെ കേൾപ്പിച്ചത്, ഓ അന്ന് ഇതുപോലെ ഒരു കർത്തൃ ദിവസത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ കണ്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ ദർശനമാണ്. ആ ഒരു വെളിപ്പാടാണ്. ആ വെളിപ്പാട് നമ്മളെ ഭയപ്പെടുത്തുകയല്ല, ഭയപ്പെടണ്ട എന്ന് പറഞ്ഞ ആ കർത്താവ് നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു ദർശനമല്ല, അതിലെ ഓരോ കാര്യവും നമുക്ക് ധൈര്യം തരുന്നതാണ്, നമ്മളെ ഉത്സാഹിപ്പിക്കുന്നതാണ്. പക്ഷെ അതെല്ലാം കാണുമ്പോഴും നമുക്ക് നമ്മുടെ യോഗ്യതയെക്കുറിച്ചല്ല ബോധ്യമുണ്ടാകുന്നത്. ഞാൻ അയോഗ്യൻ, യെശയ്യാവ് പറഞ്ഞതുപോലെ ഞാൻ എനിക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞ് ആ കർത്താവിന്റെ യോഗ്യതയെ കാണുമ്പോൾ അതിനു മുമ്പാകെ നമ്മുടെ അയോഗ്യതയെ കണ്ട് നമുക്ക് കർത്താവിന്റെ മുമ്പാകെ വീഴാം. നമുക്കൊരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. അങ്ങനെ ആത്മാർത്ഥമായിട്ട് അനുതാപത്തോടെ നാം ദൈവം മുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിച്ചാൽ അവിടുത്തെ വലം കൈ നമ്മുടെ മേൽ വയ്ക്കും. അവിടുത്തെ സ്വരം നമ്മളോട് പറയും, എന്റെ മകനെ, എന്റെ മകളെ, കുഞ്ഞെ, നീ ഭയപ്പെടണ്ട. നിന്നെ പേടിപ്പിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവാം, പക്ഷെ നീ എന്നെ ഞാനായിരിക്കുന്നത് പോലെ നീ എന്നെ കണ്ടാൽ നിന്റെ സകല ഭയങ്ങളും മാറിപ്പോകും. ഭയപ്പെടണ്ട. നിന്നെ ശക്തനാക്കുന്ന ഒരു ബലമുണ്ട്, നിനക്ക് ബലം തരുന്ന ഒരു ബലമുണ്ട്, നിന്റെ വായിലെ സ്തുതി തരുന്ന ഒരു ബലമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹത്തെയാണ് ഇതെല്ലാം കാണിക്കുന്നത്. നോക്കുക, അവിടുന്ന് പുനരുത്ഥാന ശരീരത്തിലായിട്ടും നമ്മളോടുള്ള അവിടുത്തെ മനോഭാവത്തിന് മാറ്റം വന്നിട്ടില്ല. ദൈവത്തിന്റെ സ്നേഹം, ദൈവമേ ഞങ്ങളുടെ ക്ലേശത്തിന്റെ മധ്യത്തിൽ കർത്താവേ ഞങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് വിചാരിച്ചവരെല്ലാം ഞങ്ങളെ വിട്ട് മാറിപ്പോയാലും നീ ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ കർത്താവേ. നീ കർത്താവേ മരിച്ചുയർത്ത് എഴുന്നേറ്റതിന് ശേഷം അവിടുത്തെ പുനരുത്ഥാന ശരീരത്തിൽ ഞങ്ങളോടുള്ള വാത്സല്യത്തിൽ, ഞങ്ങളോടുള്ള സ്നേഹത്തിൽ, ഞങ്ങൾക്കായിട്ടുള്ള എല്ലാ ഉദവികളുമായിട്ടാണല്ലോ അവിടുന്ന് ഞങ്ങൾക്ക് ദർശനത്തില് ആ നിലയില് നമ്മൾ ഞങ്ങൾക്ക്
ഒരു കാഴ്ച അരുളുന്നത്. കർത്താവേ നന്ദി, കർത്താവേ നന്ദി, കർത്താവേ നന്ദി, കർത്താവേ. ദൈവമേ അവിടുത്തെ മുമ്പാകെ ഈ ദർശനം കാണുമ്പോൾ ഞങ്ങൾ ഞങ്ങളെ തന്നെ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കുന്നു. അവിടുത്തെ മുമ്പാകെ ഞങ്ങൾ നെടുപ്പാറ വീഴുന്നു കർത്താവേ. ഹല്ലേലൂയ. അനുതാപത്തോടെ ഞങ്ങൾ വീഴുമ്പോൾ അവിടുത്തെ വലങ്കൈ ഞങ്ങളുടെ മേൽ വയ്ക്കും. ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന അവിടുത്തെ വലങ്കൈ, ഞങ്ങളുടെ നാവിൽ സ്തുതി തരുന്ന അവിടുത്തെ വലങ്കൈ, ഭയപ്പെടേണ്ട എന്ന വചനം ഞങ്ങൾ കേൾക്കും കർത്താവേ. എല്ലാത്തിനായിട്ടും നന്ദി. ഞങ്ങളുടെ ഹൃദയങ്ങളുമായിട്ട് ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ വരുന്നു. അവിടുത്തേക്ക് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കർത്താവുമായിട്ട് ഞങ്ങൾ കണക്കുള്ളവരായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകട്ടെ കർത്താവേ. ഞങ്ങളെ സഹായിച്ചാട്ട്, അനുഗ്രഹിച്ചാട്ട്, വഴി നടത്തിയാട്ട്. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ.